എട്ടാം വാക്യം വരെയാണല്ലോ നാം കണ്ടത്. സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരെക്കുറിച്ചാണ് യൂദ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പരുഷമായ സ്വരത്തിലും ഭാഷയിലുമാണ് യൂദ സംസാരിക്കുന്നത്. നാം ഇന്നായിരിക്കുന്ന അവസ്ഥ, അതെ, ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ സ്ഥിതി വാസ്തവത്തിൽ പ്രതിഫലിക്കുന്ന ഒരു ലേഖനം. വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് വിശ്വാസമാകെയില്ല. വിശ്വാസം ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതാണ്. വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് യൂദായുടെ ഈ ലേഖനം. നമുക്കിനിയും 9-ാം വാക്യം ശ്രദ്ധിക്കാം. 9-ാം വാക്യം: എന്നാൽ പ്രധാന ദൂതനായ മീഖായിൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ട് എന്ന് പറഞ്ഞതേയുള്ളൂ. തിരുവചനത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം ആകുന്നു ഈ 9-ാം വാക്യം. സാത്താൻ വീഴ്ച സംഭവിച്ച ഒരു സൃഷ്ടിയാകും. അവൻ ദൈവത്തിൻ്റെ തുറന്ന് സമ്മതിക്കപ്പെട്ട ശത്രുവും ആകുന്നു. എന്നിട്ടും മീഖായൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ച് വാദിക്കുമ്പോൾ സാത്താന്റെ അന്തസ്സിനെ വെല്ലുവിളിക്കുന്ന ഒരൊറ്റ വാചകം പോലും ഉച്ചരിച്ചില്ല. മീഖായൽ സാത്താന്റെ സ്ഥാനത്തെപ്പോലും മാനിച്ചതായി നാം കാണുന്നു. മോശയുടെ ശവസംസ്കാരത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം അപ്പോക്രിഫൽ എഴുത്തുകളിൽ ഒന്നിൽ നിന്നും ഉദ്ധരിക്കുമ്പോൾ സഭാപിതാക്കന്മാരിൽ ഒരാളായ ക്ലെമന്റ് എഴുതിയത് ഇപ്രകാരമാകുന്നു: മോശയുടെ മൃതദേഹം സംസ്കരിക്കുവാൻ മീഖായേലിനെ നിയോഗിച്ചപ്പോൾ പദാർത്ഥങ്ങളുടെയും വസ്തുക്കളുടെയും അധികാരി എന്ന അടിസ്ഥാനത്തിന്മേൽ സാത്താൻ മീഖായേലിനോട് എതിർത്തു. അവൻ പറഞ്ഞു, ശരീരം അവനുള്ളതാകുന്നു എന്ന്. മീഖായേലിന്റെ ഒരേ ഒരു മറുപടി എന്തായിരുന്നെന്നാൽ, കർത്താവ്, അതായത് സൃഷ്ടാവ്, നിന്നെ ഭത്സിക്കട്ടെ എന്നായിരുന്നു. മോശയ്ക്കെതിരെ കുലപാതകവും സാത്താൻ ആരോപിക്കുകയുണ്ടായി. മരുരൂപമലയിൽ മോശ പിന്നീട് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നതിനെയും തടസ്സപ്പെടുത്തുവാൻ സാത്താൻ ആഗ്രഹിച്ചു. അവന്റെ പ്രവർത്തനത്തോട് മീഖായേൽ പ്രതികരിച്ച വിധമാകുന്നു ഇവിടെ യൂദ വിളിച്ചറിയിക്കുന്നത്. ലൂസിഫർ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാകും. അതെ, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായത് എന്ന് വ്യക്തമാണ്. ദുഷ്ടത എന്നാൽ അവൻ ആരുടെയെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചു എന്നല്ല. നാം ചിന്തിക്കുന്നത് പോലുള്ള ദുഷ്ടത എന്തെങ്കിലും ആയിരുന്നില്ല അവന്റെ ദുഷ്ടത. നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നാം ചെയ്യാൻ മടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ സാധാരണ ദുഷ്ടത എന്ന് പറയാറുള്ളത്. ലൂസിഫറിലെ ദോഷം എന്തായിരുന്നെന്നാൽ അവൻ അവന്റെ ഹിതം ദൈവഹിതത്തിനെതിരാക്കി. ലൂസിഫർ അവന്റെ ഹിതം ദൈവഹിതത്തിന് എതിരാക്കി. അവൻ ദൈവഹിതത്തിനെതിരായി നിന്നു. ആഹാ, അതാണോ ഇത്ര വലിയ ദോഷം എന്നായിരിക്കും താങ്കൾ ചിന്തിക്കുന്നത്. അതെ, അത് തന്നെ വലിയ പാപം. അവൻ നികളത്താൽ അങ്ങനെ പൊങ്ങിപ്പോയിട്ട് ദൈവത്തിൽ നിന്നും നിയന്ത്രണമുക്തമാകുവാൻ ആഗ്രഹിച്ചു. ദൈവത്തെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ തനിക്ക് കഴിയുമെന്നാണ് വാസ്തവത്തിൽ അവൻ കരുതിയത്. തീർച്ചയായും ദൈവത്തിന്റെ പ്രപഞ്ചത്തിൽ നിന്നുപോലും നിയന്ത്രണമുക്തമാകുവാനുള്ള പരിശ്രമം. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ എതിർപ്പ് ദൈവം അനുവദിച്ചു. ദൈവത്തിന് ഇതിൽ ഒരു ഉന്നതവും വിശുദ്ധവുമായ ഉദ്ദേശമുണ്ട്. എന്നാൽ ഈ സൃഷ്ടി ഇപ്പോഴും വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം അവന് സ്വന്തമാക്കുവാൻ സാധിക്കും എന്നത്രേ. അവിടെ താൻ ഭരിക്കുമെന്നും അവൻ ചിന്തിക്കുന്നു. ഈ ഭൂമി തൻ്റെതായി കിട്ടുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമാണ്. എത്ര നിസാരമായി നാം കണക്കാക്കാറുള്ളതാണ് ദൈവം ലൂസിഫറിലെ വലിയ തെറ്റായി കണ്ടിരിക്കുന്നത്. ദൈവഹിതത്തിന് വിരുദ്ധമായി പോകുവാൻ ശ്രമിക്കുന്നവരൊക്കെ അതിൻ്റെ വില കൊടുക്കണം. പലപ്പോഴും നാം അതിനെ വലിയ തെറ്റായി ചിന്തിക്കാറില്ല. ദൈവഹിതം വ്യക്തമായി അറിഞ്ഞിട്ടും അതിൽ നിന്നും വ്യതിചലിക്കുന്നവർ വലിയ പാപമാകുന്നു ചെയ്യുന്നത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏറ്റവും രഹസ്യമായ എന്തെങ്കിലും വിഷയമായിരിക്കാം. എന്നാൽ ഓർക്കുക സുഹൃത്തെ, അത് ദൈവഹിതത്തിന് വിപരീതമാകുന്നുവെങ്കിൽ, ദൈവഹിതം മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ടാകുന്നു ചെയ്യുന്നതെങ്കിൽ, ആ കാര്യത്തിനാണ് ലൂസിഫറിനെ ദൈവം അടിച്ചു പുറത്താക്കിയത് എന്നോർക്കണം. അതായിരുന്നു ഹവ്വായുടെ പാപം, ആദാമിന്റെ പാപം, മനുഷ്യവർഗത്തെ വീഴ്ത്തിയത് ദൈവഹിതത്തിന് എതിരായി പോകുവാനുള്ള പ്രവണതയാണ്. എന്നാൽ മീഖായേൽ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. മീഖായേൽ സാത്താനെ ശപിച്ചില്ല. ഒരു നീണ്ട നിര പേരുകൾ മീഖായേൽ സാത്താനെ വിളിച്ചില്ല. നമ്മിൽ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? അവനെ നാം പറയാനുള്ളതൊക്കെ പറഞ്ഞ് ശ്വാസം മുട്ടിച്ചേനെയല്ലേ? സാധാരണ എതിരാളികളോട് അങ്ങനെയാണല്ലോ നാം ഇടപെടാറുള്ളത്. അവൻ്റെ എല്ലാ ദുഷ്ടപ്രവർത്തനങ്ങളെക്കുറിച്ചും വിളിച്ചു പറയുമായിരുന്നു. എന്നാൽ മീഖായേൽ അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അവൻ പ്രവർത്തിച്ചത് എന്നറിയാമോ? മീഖായേൽ പ്രധാന ദൂതനായിരുന്നു. കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് മാത്രം അവൻ പറഞ്ഞാൽ മതിയായിരുന്നു. തനിക്ക് കഴിയുമായിരുന്നെങ്കിലും മീഖായേൽ കുറേയേറെ ശാപവാക്കുകളും പഴിയും പറഞ്ഞില്ല. കാരണം മീഖായേൽ അവൻ്റെ സ്ഥാനത്തെ മാനിച്ചു. ലൂസിഫർ സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്നതായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളും ഞാനും പഠിച്ചിരിക്കേണ്ട ഒരു വലിയ പാഠമാകുന്നു ഇത്. ഒരു വലിയ പങ്ക് വിശ്വാസികൾ ദൈവം മുൻപാകെ പോലും തലവണക്കേണ്ടത് എങ്ങനെയാകുന്നു എന്ന് അറിയുവാൻ പാടില്ലാത്തവരാണ്. എന്തൊരു നിഗളം! പ്രിയ സ്നേഹിത, താങ്കളും ഞാനും സൃഷ്ടികളാണ്. അവിടുന്ന് നമ്മുടെ സൃഷ്ടാവും. അവിടുന്ന് ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തെ ചോദ്യം ചെയ്യുവാൻ താങ്കൾക്കും എനിക്കും എന്താണ് അവകാശമുള്ളത്? എന്നെ തെറ്റിദ്ധരിക്കരുതേ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഞാൻ ചോദ്യം ചെയ്യാതെ ഭയഭക്തിയോടെ അംഗീകരിക്കുന്നു എന്നല്ല. ഞാൻ പലപ്പോഴും അവനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പ്രത്യേക കാര്യം ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവനെ ചോദ്യം ചെയ്യാറുണ്ട്. ഒരുപക്ഷെ താങ്കളും അങ്ങനെ ചെയ്തെന്ന് വന്നേക്കാം. എന്നാൽ ദൈവമാണ് സൃഷ്ടാവ് എന്നുള്ള യാഥാർത്ഥ്യം നാം ഗ്രഹിക്കണം. അവൻ നമ്മുടെ രക്ഷകനും കൂടിയാണ്. അവിടുന്നാണ് നമ്മെ സ്നേഹിക്കുന്ന ദൈവം. എന്നാൽ നമുക്ക് ദൈവം ഉന്നതനും വിശുദ്ധനും ഉയർന്നിരിക്കുന്നവരുമാണ്. അവിടുന്ന് നീതിമാനും ന്യായമായി പ്രവർത്തിക്കുന്നവനുമാണ്. അവിടുന്ന് ഒരിക്കലും ഒരു തെറ്റ് പ്രവർത്തിക്കുന്നില്ല. അവന് അബദ്ധം പറ്റാറില്ല. അത് നമുക്കാണ് പറ്റുന്നത്, അബദ്ധം. അവിടുന്ന് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും അവനെ ആശ്രയിക്കാവുന്നതാണ്. എന്നാൽ നാം അത് ചെയ്യുന്നുണ്ടോ? നാം അവിടുത്തെ അധികാരത്തെ മാനിക്കുന്നുണ്ടോ? അവൻ്റെ ആളത്വത്തെ നാം ബഹുമാനിക്കുന്നുണ്ടോ? ആ ദിവസം കർത്താവായ യേശു പറയുവാൻ പോകുന്നത്, നിങ്ങൾ കർത്താവെ കർത്താവെ എന്ന് പറയും, എന്നാൽ ഞാൻ ആജ്ഞാപിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല. ഓരോരുത്തൻ അവനവൻ്റെ വഴിക്ക് നീങ്ങി തൻ്റെ ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നിയതൊക്കെ ചെയ്തു കൂട്ടി. ഇതാകുന്നു മനുഷ്യവർഗത്തിൻ്റെ ചിത്രം. താങ്കളുടേതോ? ഇന്ന് എൻ്റെ കാര്യമോ? എത്ര വലിയൊരു പാഠമാകുന്നു പ്രധാന ദൂതനായ മീഖായേൽ നമുക്ക് കാണിച്ചു തരുന്നത്! അധികാരത്തെ മാനിക്കുന്നതാണ് യൂദായുടെ ഇവിടുത്തെ വിഷയം. മീഖായേൽ തൻ്റെ ശത്രുവിൻ്റെ സ്ഥാനത്തെ മാനിച്ചെങ്കിൽ നാം മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുമ്പോൾ എത്ര സൂക്ഷിക്കണം! യൂദ തുടർന്ന് 10-ാം വാക്യത്തിൽ പറയുന്നത്, ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. ഈ ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്യമായതിനാൽ ഈ വാക്യം എത്രമാത്രം മനസ്സിലാക്കി തരാമോ അത്രമാത്രം മനസ്സിലാക്കി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവരോ ദുഷിക്കുന്നു എന്നതുകൊണ്ട് ദൈവദൂഷണം പറയുന്നു എന്നാണ്. വിശ്വാസത്യാഗികൾ വാസ്തവത്തിൽ ദൈവദൂഷണം പറയുന്നവരാണ്. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. ഇവിടെ അറിയുക, ഗ്രഹിക്കുക എന്നുപയോഗിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാതെ യൂദ വാസ്തവത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. ആദ്യം അറിയുക എന്ന് പറഞ്ഞിരിക്കുന്നത് ബുദ്ധിപരമായി ഗ്രഹിക്കുന്നതാണ്, അറിയുന്നതാണ്. അദൃശ്യമായ എല്ലാറ്റിനെയും സൂചിപ്പിക്കുന്ന ഒന്നത്രേ ഇത്. അറിവെന്നാൽ ടെസ്റ്റ് ട്യൂബിൽ ഒഴിക്കുന്നതിലോ മൈക്രോസ്കോപ്പിന്റെ കീഴിൽ വെച്ച് നോക്കുന്നതിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരു വലിയ പങ്കാളികൾ അറിവിനെ കാണുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. ജീവിതത്തിലെ ഉയർന്ന ഗുണമുള്ള കാര്യങ്ങൾ ഒരു മൈക്രോസ്കോപ്പിന്റെ കീഴിൽ വെച്ചോ ടെസ്റ്റ് ട്യൂബിനകത്തൊഴിച്ചോ താങ്കൾക്ക് പഠിക്കാവുന്നതല്ല. അങ്ങനെ അതിനെക്കുറിച്ച് അറിയുവാൻ ശ്രമിച്ചാൽ സാധിക്കുകയുമില്ല. ഉദാഹരണത്തിന്, അതിമനോഹരമായ ഒരു സംഗീതത്തിന്റെ കാര്യം, അത് ഈ പറഞ്ഞതുപോലെ അറിയുവാൻ കഴിയുമോ? അത് എഴുതി ഒരു ടെസ്റ്റ് ട്യൂബിൽ വെച്ച് പരീക്ഷിക്കുകയോ ഒരു മൈക്രോസ്കോപ്പിന് കീഴിൽ വെച്ച് പഠിക്കുകയോ സാധ്യമാണോ? സംഗീതം ശബ്ദത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം, എന്നിട്ട് ചെവി അത് കേൾക്കേണ്ടതുണ്ട്. താങ്കൾക്കത് കാണാനേ സാധിക്കില്ല. അത് വാസ്തവത്തിൽ അദൃശ്യമാണ്. സ്നേഹവും അദൃശ്യമാണല്ലോ. താങ്കൾക്ക് സ്നേഹത്തെ മൈക്രോസ്കോപ്പിന്റെ കീഴിൽ വെച്ച് ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല, അറിയുവാനും കഴിയുകയില്ല. ഇനിയും വിശ്വാസത്തിന്റെ കാര്യമോ? വിശ്വാസത്തെ ഒരു ടെസ്റ്റ് ട്യൂബിൽ വെച്ച് അതിലെ ഘടകങ്ങളൊക്കെ പരീക്ഷിച്ചറിയുവാൻ കഴിയുമോ? പ്രിയ സുഹൃത്തെ, എനിക്കറിയാവുന്ന ഒരു വലിയ കൂട്ടം കാര്യങ്ങളുണ്ട്. ഞാൻ അവയെ അറിയുന്നത് ലാബറട്ടറിയിൽ നിന്നും ഉള്ള തെളിവുകൾ കൊണ്ടല്ല. ഞാൻ അവയെ അറിയുന്നതിന് കാരണം ഞാൻ അവയെ അനുഭവിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവയെ എന്റെ ഹൃദയത്തിൽ വാസ്തവമാക്കി തന്നു. അതിനെ അന്ധവിശ്വാസമെന്ന് നിങ്ങൾ പറയുമോ? അതല്ല യൂദ പറയുന്നത്. അവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു എന്നത്രേ. കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പ്രസംഗിച്ചു, അദ്ദേഹം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന്. കാരണമുണ്ട്, വെറുതെയല്ല. അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല പോൽ. എന്നാൽ എനിക്ക് ആ വ്യക്തിയോട് പറയുവാനുള്ളത്, അയാൾക്ക് അറിയുവാൻ പാടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട് എന്ന് അറിയുന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. എല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യുകയുള്ളൂ എങ്കിൽ എല്ലാം കുഴപ്പത്തിലാണ്. പലരും തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന വിഷയങ്ങളെ മുൻവിധിയോടെയാണ് കാണുന്നത് എന്നതാണ് പ്രശ്നം. രണ്ടാമതായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഗ്രഹിക്കുക എന്നുള്ളതാണ്. മൂലത്തിൽ അതിന്റെ അർത്ഥം കരകൗശലത്തിൽ സാമർഥ്യം എന്നത്രേ. എളുപ്പത്തിൽ അറിയാവുന്ന വിഷയങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തൊട്ടറിയാവുന്ന കാര്യങ്ങൾ എന്ന് ചുരുക്കം. ഇത് ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് സുഹൃത്തെ. ഈ വിശ്വാസം വിട്ടുപോയവർക്ക് ആകെ അറിയാവുന്നത് അവർക്ക് കൈകാര്യം ചെയ്യാവുന്നവയും അവർക്ക് കാണാവുന്നവയും ഒക്കെ മാത്രമാണ്. തങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നവ മാത്രം. യൂദ പറയുന്നത് അവർ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ ആകുന്നു എന്നത്രേ. ഒരു മൃഗത്തിന് എത്രമാത്രം അറിവുണ്ട്? വൈക്കോലും പുല്ലും അല്ലെങ്കിൽ കാലിത്തീറ്റയും പിണ്ണാക്കും അതിന് തിന്നുവാൻ കഴിയുന്നതൊക്കെ മാത്രമേ അതിനറിയുള്ളൂ. എനിക്ക് അറിവിച്ചിര കുറവാണെന്നും പറഞ്ഞ് അവ പുസ്തകം വായിക്കുന്നുണ്ടോ? രാവിലെ പത്രം വന്നാൽ എത്ര നായ്ക്കളാണ് അത് വായിക്കുന്നത്? അതിന് തിന്നുവാനുള്ളത് എന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്കിക്കേ, അപ്പോൾ അവന്റെ അറിവറിയാം. ഇതെല്ലാം സഹജവാസനയാൽ അവ അറിയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, പല രാജ്യങ്ങളിലും തണുപ്പ് കാലമാകുമ്പോൾ പക്ഷികൾ നൂറുകണക്കിന് അനേകം മൈലുകൾ പറന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കുമരകത്തും അതുപോലെയുള്ള മറ്റ് പക്ഷി സങ്കേതങ്ങളിലും സമയം കഴിക്കുന്നു. അവിടെ, അതായത് അവരുടെ സ്വന്തം രാജ്യത്ത് തണുപ്പ് കുറഞ്ഞു എന്ന് വരുമ്പോൾ ഈ പക്ഷികൾ തിരികെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. ആരെങ്കിലും ഇതിനെ പരാമർശിച്ച് പറഞ്ഞെന്നിരിക്കട്ടെ, ഹോ നോക്കണേ, ഈ പക്ഷികൾ എത്ര സ്മാർട്ടായിരിക്കുന്നു, അവയുടെ ബുദ്ധിയോ? അധികം താമസിക്കാതെ ആ നാടുകളിൽ ശീതകാലം തുടങ്ങുമെന്നും നിലത്ത് മുഴുവൻ ഹിമമാകുമെന്നും തടാകങ്ങളൊക്കെ മഞ്ഞുകെട്ടിയാകുമെന്നും അവയ്ക്ക് നേരത്തെ മനസ്സിലായി. അതുകൊണ്ടവ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നുമൊക്കെ പറന്നു വരികയാണ്. അവയുടെ ഒരു സാമർഥ്യമേ. അങ്ങനെയല്ല, അവയുടെ അറിവുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. സഹജവാസനയാൽ ഒരു മൃഗം ചലിക്കുന്നത് പോലെ, ഒരു പക്ഷി ചലിക്കുന്നത് പോലെ മാത്രമാണ്. അവർ ഗ്രഹിച്ചിട്ടല്ല, അവയുടെ അറിവുകൊണ്ടല്ല, വെറും സഹജവാസന മാത്രം. തങ്ങൾ തൊട്ടും കണ്ടും ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ച് പരിശോധിച്ചും അങ്ങനെ അറിഞ്ഞ് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തങ്ങൾ മിടുക്കരാകുന്നു എന്ന് ചിന്തിക്കുന്ന തലമുറ വളരെ മോശപ്പെട്ട ഒരു തലമുറയാണ്. ബുദ്ധിയില്ലാത്തൊരു മൃഗത്തിന് മനസ്സിലാക്കുവാൻ കഴിയാത്തതൊന്നും അവർക്കും മനസ്സിലാകയില്ല. ഞാൻ ആരെയും അധിക്ഷേപിക്കുവാനോ അപമാനിക്കുവാനോ പറയുന്നതല്ല. അവർ അറിവിൻ്റെ ഉയർന്ന പ്രതലത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല സുഹൃത്തെ. വളരെ താണ ഒരവസ്ഥയിൽ തന്നെ സംതൃപ്തരായി കഴിയുന്നു. ഉന്നതമായ അറിവിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, ബൈബിൾ ദൈവവചനമാകുന്നു എന്ന് നിങ്ങൾക്കറിയുവാൻ സാധിക്കുന്ന അറിവ്, യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷകനാകുന്നു എന്ന് അറിയുവാൻ കഴിയുന്ന അറിവ്. ഇവിടെ ഈ പറയുന്ന മനുഷ്യർ ഭൗമികമായ കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. അറിയുവാൻ കഴിയുന്ന സകലവും അവർക്കറിയാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് ഈ കാര്യങ്ങളിൽ അവർ തങ്ങളെ തന്നെ വഷളാക്കുന്നു. യൂദ തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്ന വിശ്വാസത്യാഗികളുടെ ചിത്രം ഇതത്രേ. നമുക്ക് 11-ാം വാക്യം നോക്കാം. അവർ കയ്യോ കഷ്ടം, അവർ കായീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. വിശ്വാസം വിട്ടുപോയ മൂന്ന് കൂട്ടങ്ങളുടെ ഉദാഹരണം യൂദ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേൽ മക്കൾ, ദൈവത്തോട് മറുതലിച്ച ദൂതന്മാർ, സോദോം ഗൊമോറ പട്ടണങ്ങൾ, തുടർന്ന് മൂന്ന് വേറെ ഉദാഹരണങ്ങൾ നമ്മോട് പറയുന്നു. ഇത് മൂന്ന് വ്യക്തികളാകുന്നു. അവർക്കയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്നുള്ളത് ഒരു വിലാപത്തിൻ്റെ ശബ്ദമാകുന്നു. ഇവിടെ ഒരു തള്ളിപ്പറയലിൻ്റെ വിലാപമാണ്. യൂദ ഇപ്പോൾ സംസാരിച്ച വിശ്വാസത്യാഗികളെക്കുറിച്ചാണ് അവർക്കയ്യോ കഷ്ടം എന്ന് യൂദ പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്കയ്യോ കഷ്ടം എന്ന് പറയുന്നത്? അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും, കായീൻ ഒരു മതഭക്തനായിരുന്നു, എന്നാൽ അവനൊരു പ്രാകൃത മനുഷ്യനായിരുന്നു. അവൻ മതഭക്തനായിരുന്നു എന്ന് പറഞ്ഞാൽ പലരും സമ്മതിക്കില്ല. വാസ്തവം അതല്ലേ? അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, മതത്തിൽ വിശ്വസിച്ചു, ആചാരങ്ങളിൽ വിശ്വസിച്ചു, എന്നാൽ അവനത് അവൻ്റെ ഇഷ്ടം പോലെയാണ് ചെയ്തത്. അവനൊരു പാപിയാകുന്നു എന്ന വസ്തുത അവൻ നിഷേധിച്ചു. രക്തത്താലുള്ള വീണ്ടെടുപ്പ് അവൻ തള്ളിക്കളഞ്ഞു. എന്നിട്ട് തൻ്റെതായ വഴികളിൽ തനിക്ക് ദൈവത്തെ സമീപിക്കാം എന്ന് അവൻ വ്യാമോഹിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം തീർച്ചയായും ഈ വിവരണമാകുന്നു നൽകുന്നത്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കായീനും മരിച്ചു കഴിഞ്ഞു, എന്നിട്ടും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കായീനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവരുവാൻ മടിക്കുന്ന ഒരുവന്റെ വഴിയാണ് കായീന്റെ വഴി. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കായീൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നത് വിശ്വാസത്താലല്ലായിരുന്നു. മനുഷ്യൻ യാഗത്തിനായി ഒരു ചെറിയ കുഞ്ഞാടിനെ കൊണ്ടുവരണമെന്നും രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നും പാപത്തിന്റെ ശിക്ഷ കൊടുത്തു തീർത്തേ മതിയാകൂ എന്നൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നതിനെ അവൻ വിശ്വസിച്ചില്ല. കായീൻ ചിന്തിച്ചു, തൻ്റെതായ വിധത്തിൽ തൻ്റെതായ മാർഗത്തിലൂടെ തനിക്ക് ദൈവത്തെ സമീപിക്കാമെന്ന്. വിശ്വാസത്യാഗിയായ ഒരുവന്റെ ചിത്രവും അതുതന്നെയാണ്. ഒരു വിശ്വാസത്യാഗി തന്നെ തന്നെ ലിബറൽ എന്നും ആധുനിക ദൈവശാസ്ത്രം എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഇത് ഏദൻ തോട്ടത്തോളം തന്നെ പഴയതാണ്, ആധുനികമൊന്നുമല്ല. ഏദൻ തോട്ടത്തിന്റെ വെളിയിൽ കായീൻ ഒരു ലിബറലും അവനൊരു മോഡേണിസ്റ്റും ഒക്കെ ആയിരുന്നു. അവൻ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ചു. എന്നാൽ അവൻ അത് തൻ്റെതായ വിധത്തിലാണ് ചെയ്തത്, ദൈവത്തിൻ്റെ വഴിയിലല്ല. സ്വന്തം വഴികളിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും കായീൻ്റെ വഴിയിൽ തന്നെയാണ്. കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും, ഇവിടെ ഇതാ ബിലയാമിൻ്റെ തെറ്റ് നാം കാണുന്നു. 2 പത്രോസ് 2:15 നാം ബിലയാമിൻ്റെ വഴിയെക്കുറിച്ചാണ് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 2:14 ബിലയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ചു. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ ആ മനുഷ്യൻ്റെ അടിത്തറ തോണ്ടിയ വിഷയമാണ് നാം കാണുന്നത്. അതായത് ബിലയാം അത്യാഗ്രഹം എന്ന കുറ്റത്തിൽ പിടിക്കപ്പെട്ടു. അത് വിഗ്രഹാരാധനയാകുന്നുവല്ലോ. അവൻ കൂലിക്ക് വിളിച്ച ഒരു പ്രസംഗകനായിരുന്നു. തനിക്ക് ലഭിക്കുവാൻ പോകുന്ന സമ്മാനം കൊണ്ട് അവൻ കൂടുതൽ ഊർജസ്വലനായിത്തീർന്നു, പ്രചോദിതനായി. ദൈവം നൽകിയതെന്ന് തോന്നാവുന്ന ഒരു സമ്മാനം, ഇതായിരുന്നു ബിലയാമിന്റെ വഴി. ഒരു മനുഷ്യന് പണമല്ലാത്ത പലതിനും വേണ്ടി പരിശ്രമിക്കാവുന്നതാണ്. അവന് വേണമെങ്കിൽ സ്ഥാനത്തിനു വേണ്ടിയും പ്രശസ്തിക്കു വേണ്ടിയും അംഗീകാരത്തിനു വേണ്ടിയും ഒക്കെ പണിപ്പെടാവുന്നതാണ്. ഒരു മനുഷ്യനെ ബിലയാമിന്റെ വഴിയിൽ കൊണ്ടുവരുന്ന അനേകം കാര്യങ്ങളുണ്ട്. യൂദാ പറയുന്നത് ഒരു വിശ്വാസത്യാഗിയുടെയും അടയാളം ഇതത്രേ എന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം ബിലയാമിന്റെ ഉപദേശത്തെക്കുറിച്ച് വായിക്കുന്നു. സംഖ്യാപുസ്തകം 22 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ നാം ബിലയാമിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ ആകുന്നത് പരിശ്രമിച്ചിട്ടും ഇസ്രായേലിന്റെ മേൽ ഒരു ശാപം കൊണ്ടുവരുവാൻ സാധിച്ചില്ല എന്നും അതുകൊണ്ട് അവൻ മോവാബ്യ രാജാവായ ബാലാക്കിന് ഒരു ഉപദേശം നൽകുന്നതായും നാം കാണും. അതായത് മോവാബ്യ സ്ത്രീകളെ ഇസ്രായേൽ പാളയത്തിലേക്ക് അയച്ച് മിശ്ര വിവാഹത്തിലൂടെ ഇസ്രായേലിലെ കുടുംബങ്ങളിൽ വ്യഭിചാരവും വിഗ്രഹാരാധനയും കൊണ്ടുവരുവാനുള്ള ഉപദേശം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം നൽകുന്ന ഒരു മുന്നറിയിപ്പ്, വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെതിരായിട്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാം. തിരുവചനത്തിൽ ഈ കാര്യം അനുവദിച്ചിട്ടില്ല. അതിന് യാതൊരു ന്യായീകരണത്തിന്റെയും ആവശ്യമില്ല. വന്നിട്ട് ശരിയായിക്കൊള്ളുമെന്നോ പോകുമ്പോൾ ശരിയാക്കിക്കൊള്ളാമെന്നോ ഇല്ല. യാതൊരു അടിസ്ഥാനത്തിന്മേലും അങ്ങനെ ഒരു വിവാഹത്തിന് മാപ്പ് കൊടുക്കുക സാധ്യമല്ല. അങ്ങനെയുള്ള വിവാഹങ്ങൾ ക്രിസ്തീയ സഭയിൽ വെച്ച് നടക്കുവാൻ പാടില്ല. അതിനെ ദൈവം ആശീർവദിക്കുകയുമില്ല. പലർക്കും ഈ വിഷയത്തിൽ എന്നോട് പരിഭവം തോന്നാം. എന്നാൽ സത്യം പറഞ്ഞതുകൊണ്ട് പരിഭവം തോന്നിയാൽ യാതൊന്നും ഭയക്കേണ്ടതില്ല എന്നറിയാമല്ലോ. മിക്കവാറും യുവജനങ്ങൾക്ക് ഈ കാര്യത്തിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ലാത്തത് നിർഭാഗ്യകരമാകുന്നു. കാരണം ഈ അടിസ്ഥാനത്തിൽ നിന്നും വ്യതിചലിച്ചവരുടെ മുറവിളി നമുക്ക് ചുറ്റും വളരെയാണ്. ശരിയല്ലേ? യൂദായുടെ പുസ്തകത്തിലെ ബിലയാമിന്റെ വഞ്ചന എന്തെന്നാൽ അവൻ ചിന്തിച്ചു ഇസ്രായേലിന്റെ പാപത്തിന് ദൈവം അവരെ ശിക്ഷിക്കേണ്ടതുണ്ട് എന്ന്. സ്വാഭാവിക സദാചാരത്തിന് മുകളിൽ ഒരു സദാചാരമുണ്ടെന്ന് അവൻ ഗ്രഹിച്ചില്ല. നീതിമാനായ ഒരു ദൈവം ഇസ്രായേലിനെ ശപിക്കുമെന്ന് ബിലയാം ചിന്തിച്ചു. ക്രൂശിലെ ധാർമ്മികതയെക്കുറിച്ച് അവൻ ഒട്ടും മനസ്സിലാക്കിയില്ല. ഇസ്രായേൽ ജാതിയെ തങ്ങളിലേക്ക് തിരിക്കുമ്പോൾ ദൈവം അവരോട് ക്ഷമിക്കുമെന്നത് ബിലയാം ഗ്രഹിച്ചില്ല. അവർ ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ പിന്നെ അവരുടെ പാപം ദൈവം ഓർക്കുകയില്ല എന്ന് ബിലയാം അംഗീകരിച്ചില്ല. ചില ആളുകൾ എങ്ങനെ മാനസാന്തരപ്പെടുമെന്ന് മനസ്സിലാക്കുവാൻ ചിലപ്പോൾ പ്രയാസമായി തോന്നാം. ദൈവത്തിന് എങ്ങനെ അവരോട് ക്ഷമിക്കുവാൻ സാധിക്കുമെന്ന ചിന്ത. ബിലയാമിന്റെ പ്രശ്നവും ഇതുതന്നെയായിരുന്നു. എന്നാൽ ദൈവം കരുണാസമ്പന്നനാണ്. അവൻ ഇസ്രായേൽ ജനത്തോട് ക്ഷമിച്ചതായി നാം കാണും. അതെ, എത്ര വലിയ മുന്നറിയിപ്പുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. കായിന്റെ മുന്നറിയിപ്പ്, ബിലയാമിന്റെ മുന്നറിയിപ്പ്. നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി ദൈവവചനപ്രകാരം, അതെ ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നെങ്കിൽ അത് മാത്രമേ നമ്മെ ആത്മീയമായി വളർത്തൂ. അതിനായി നമുക്ക് സമർപ്പിക്കാം.